2024 January 1 തിങ്കളാഴ്ച കേരള കോമതി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കൂടുതൽ ജനകീയം, കാര്യക്ഷമം. പിണറായി വിജയൻ എഴുതുന്നു, പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓരോ പുതിയ വർഷവും കഴിഞ്ഞുപോയ വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും അതിൽ നിന്ന് ആർജിച്ച അറിവുകളുടെയും അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ വരുന്ന വർഷം എപ്രകാരമായിരിക്കണമെന്ന് തീരുമാനിക്കാനും ഉള്ള അവസരമാണ്. കേരളത്തെയും കേരളീയരെയും സംബന്ധിച്ചിടത്തോളം നവകേരള സൃഷ്ടി കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രതിജ്ഞയെടുക്കാനുള്ള ഘട്ടമാണ് ഈ പുതുവത്സരപ്പിറവി. പല നിലകളിൽ കേരളം വലിയ നേട്ടങ്ങൾ കൊയ്ത വർഷമാണ് കടന്നുപോകുന്നത്. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോയും ഡിജിറ്റൽ സയൻസ് പാർക്കും നമ്മൾ യാഥാർത്ഥ്യമാക്കിയത് ഇക്കഴിഞ്ഞ വർഷമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഷിപ്പിംഗ് ടെർമിനൽ ആകാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ വർഷമാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന GSDP നിരക്കിലേക്കും പ്രതിശീർഷ വരുമാന നിരക്കിലേക്കും നമ്മൾ എത്തിയത് ഇക്കഴിഞ്ഞ വർഷമാണ്. വലിയ സാമ്പത്തിക വളർച്ച കൈവരിക്കുമ്പോഴും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പ്രത്യേക പദ്ധതിയുടെ ഒന്നാംഘട്ടം വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും ഒപ്പമാണ് കേരളം എന്ന് വ്യക്തമാക്കിയ വർഷത്തിനാണ് അവസാനമായിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ, വീടുകൾ, ക്ഷേമ പെൻഷനുകൾ എന്നിവ വിതരണം ചെയ്യപ്പെട്ട വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷം തന്നെയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ, ആരോഗ്യ, സേവന രംഗങ്ങളുള്ള സംസ്ഥാനമായി നമ്മൾ വിലയിരുത്തപ്പെട്ടത്. മികച്ച ക്രമസമാധാന നില, വർഗീയ സംഘർഷങ്ങളുടെ അഭാവം, ഏറ്റവും കുറഞ്ഞ അഴിമതി എന്നീ കാരണങ്ങൾ കൊണ്ടും കേരളം രാജ്യത്തിനാകെ മാതൃകയായി നിലകൊണ്ട വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. ഇന്ത്യയിലെ മികച്ച തൊഴിൽ സേന ഉള്ളതും തൊഴിൽ സാഹചര്യമുള്ളതും തൊഴിലിനായി ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഏറ്റവും അധികം താല്പര്യപ്പെടുന്നതുമായ ഇടമായി കേരളം വിലയിരുത്തപ്പെടുന്നതും ഇക്കഴിഞ്ഞ വർഷമാണ്. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള താലൂക്ക് തല അദാലത്തുകളും വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താനുള്ള മേഖലാതല അവലോകന യോഗങ്ങളും നടത്തപ്പെട്ടത് കഴിഞ്ഞ വർഷമാണ്. കേരളത്തിന്റെ നേട്ടങ്ങൾ ലോകവുമായി പങ്കുവെക്കാനും ലോകത്തിൽ നിന്ന് കേരളത്തിന് പഠിക്കാനുമായി നടത്തപ്പെട്ട കേരളീയ മഹോത്സവവും ജനങ്ങളുമായി സംവാദിക്കാനായി സംസ്ഥാന മന്ത്രിസഭ ഒന്നടങ്കം ഈ നാടിന്റെ എല്ലാ മുക്കിലും മൂലയിലും ചെന്നെത്തുന്ന നവകേരള സദസ് തുടങ്ങിയ നടത്തപ്പെട്ടതും ഇക്കഴിഞ്ഞ വർഷമാണ്. അത്തരം മുൻകൈകളിലൂടെ ഭരണ നിർവഹണത്തെ കൂടുതൽ ജനകീയവും കാര്യക്ഷമവുമാക്കാൻ കഴിയുമെന്ന് കേരളം രാജ്യത്തിനാകെ കാട്ടിക്കൊടുത്ത വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇടയ്ക്കൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ പ്രകൃതിയാണ് വെല്ലുവിളികൾ ഉയർത്തിയതായെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ നേരിടേണ്ടി വന്നത് പ്രധാനമായും മനുഷ്യനിർമ്മിതമായ വെല്ലുവിളികൾ ആയിരുന്നു. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ നിയമമാകാതെ പിടിച്ചു വെക്കപ്പെടുന്നതും സംസ്ഥാനത്തെ സർവകലാശാലകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവയുമായി ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നതും എല്ലാം അതിന്റെ ഭാഗമാണ്. അവയുടെ ഇടയിൽ നിന്ന് കേരളത്തെ വിടുവെക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ആ പ്രക്രിയയിൽ ഇന്ത്യയുടെ ഭരണഘടനാപരമായ സവിശേഷതയായ ഫെഡറൽ ഘടനയെ സംരക്ഷിക്കാനും നമ്മൾ മുന്നിട്ടിറങ്ങി. അതിന്റെ ദൃഷ്ടാന്തമാണ് ഭരണഘടനയുടെ 131 അനുച്ഛേദപ്രകാരം കേരളം സുപ്രീംകോടതി സമർപ്പിച്ചിരിക്കുന്ന ഹർജി. ഭരണഘടന സ്ഥാപനങ്ങളിലിരിക്കുന്നവർ അവർ ചുമതലയിലിരിക്കുന്ന നാടിനോടും ജനങ്ങളോടും ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം എന്ന സമീപനവും നമ്മൾ മുന്നോട്ട് വച്ചു. ഇത്തരത്തിൽ ജനാധിപത്യ സംവിധാനത്തെ ശാക്തീകരിക്കുന്നതും അവ ആത്യന്തികമായി ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതുമായ നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. പുതിയ സഹസ്രബദ്ധത്തിൽ ചേരുന്ന നവകേരളവും വിജ്ഞാന സമ്പദ്ഘടനയും വിജ്ഞാന സമൂഹവും ഇതാണ് നമ്മുടെ ലക്ഷ്യം. പുതുവത്സരത്തിന്റെ വരവ് പ്രതീക്ഷയുടെ പുതിയ പ്രകാശകിരണങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. ഇക്കാലം അത്രയും മുറുകെ പിടിച്ച മാനുഷിക മൂല്യങ്ങൾക്ക് കരുത്തും തെളിമയെ പകർന്നുകൊണ്ട് സ്നേഹസുന്ദരമായ പാതയിലൂടെ മാനവികതയെ തെളിയിച്ചു കൊണ്ട് ഈ പുതുവത്സരത്തിൽ നമുക്ക് നവകേരളം കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്രീകരിക്കാം. നവവിജ്ഞാന ഘടന, വിജ്ഞാനധിഷ്ഠിത നവ സമ്പദ്ഘടന ഇവ യാഥാർത്ഥ്യമാക്കാൻ പുനർസമർപ്പിക്കാം. ഭേദചിന്തകൾക്കതീതമായ മാനുഷിക സത്തയെ ഉയർത്തിപ്പിടിക്കുന്ന കാലത്തിന്റെ തുടർച്ചയായിട്ട് 2024 എല്ലാ കേരളീയർക്കും ഐശ്വര്യപൂർണമായ പുതുവത്സരം ആശംസിക്കുന്നു.